ബഹുമാന്യരായ ദേവദാസന്മാരെ, ദൈവമക്കളെ, നാട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ ശിരസ്സിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം നടക്കുന്ന ഈ ശുശ്രൂഷ വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് മനോഹരമായി ഈ യോഗങ്ങൾ നടക്കുവാൻ ദൈവം ഇടയാക്കുന്നതിലും അതിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഓർത്തും ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയും കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകിലേക്ക് നിൽക്കാൻ ലഭിച്ച അവസരത്തിനായിട്ടും സ്തോത്രം. നടത്തിയ ദൈവത്തിന്റെ എല്ലാ വഴികൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ദൈവം വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ മറ്റ് ദേശങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് പോവാം. ഞാൻ ബീഹാറിൽ ചെന്നു ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോ എന്നെ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ പരിചയമുള്ള ഒരാൾ രാത്രിയിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് ഞാൻ തമ്മിൽ നേരിട്ട് പരിചയമില്ല. അദ്ദേഹം അല്ല പരിചയപ്പെടുത്തി, മറ്റേ ആൾ പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, സെക്യുലർ ഫീൽഡിൽ ഒരു ഡോക്ടറൽ ബിരുദമുള്ള ഒരു മനുഷ്യൻ, ബീഹാറിൽ വളരെ ഉന്നതമായ നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ദൈവത്തിന്റെ വേലയ്ക്ക് വിളിയുണ്ടായി. ജോലി രാജിവെച്ച് ദൈവപ്രവർത്തിയിലായി. വളരെ വർഷങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ട് മനുഷ്യരെ വിളി ചെവി കൊടുക്കാതിരുന്ന ഒരു ദേശമാണ് ബീഹാർ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദൈവം മനുഷ്യരുടെ കണ്ണുറും ഹൃദയങ്ങളും തുറന്നു. ധാരാളം ഗ്രാമങ്ങളിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ശുശ്രൂഷ. അത് കേട്ടിട്ട് കേരളത്തിൽ ഒരു സഹോദരൻ, അദ്ദേഹം നേരത്തെ ബീഹാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ധാരാളം ആളുകളോട് സുശീലം പറയാൻ അദ്ദേഹം ഉത്സാഹിച്ചിട്ടുണ്ട്. പക്ഷേ വചനമൊക്കെ പറയുന്നെങ്കിലും ഒരു ഫലം കാണാതെയാണ് അദ്ദേഹം ജോലിയുടെ കാലത്ത് അവിടെ വർത്തിച്ചത്. ഇത് ഇന്ന് അദ്ദേഹം കേരളത്തിലാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് അവിടെ നടക്കുന്ന കാര്യമൊക്കെ കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ കേരളത്തിൽ ജോലി കിട്ടുമ്പോൾ ചെയ്യാനും വരിക, എനിക്ക് ബീഹാറിൽ വന്ന് ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കൂടെ കാണണം. ദൈവം ആത്മാക്കളെ രക്ഷിക്കുന്ന നല്ല നല്ല കാലം. അങ്ങനെ ദൈവം വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത ആമേൻ. എനിക്കിന്ന് നിങ്ങൾ പറയാൻ നിയോഗമുള്ള കാര്യം കൊലോസ്യ ലേഖനം 2:14 15 വാക്യം ഒരാൾ ഒന്ന് വായിക്കാം. അതിന്റെ വെളിച്ചത്തിൽ ഒരു അല്പ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് രാത്രി പറയാനായിട്ട് നിയോഗമുള്ളത്. കൊലോസ്യ ലേഖനം 2:14, 14, 15 വാക്യങ്ങൾ വായിക്കാൻ പോകുന്ന.
അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചത് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്
നോക്കുക പ്രയോഗം, വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം
വെപ്പിച്ച്
ക്രൂശിൽ
അവരുടെ മേൽ ഉത്സവം കൊണ്ടാടി.
അവരെ പരസ്യമായ
കാഴ്ച. പിന്നെ ഇന്ന് രാത്രി അങ്ങയുടെ മഹത്വം, അവിടുത്തെ പുത്രന്റെ മഹത്വം ഈ പന്തലിൽ വെളിപ്പെടണമേ, ഈ ദേശത്ത് വെളിപ്പെട്ടു വരണമേ. അങ്ങയുടെ ജയം അറിയുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെയും ഹൃദയങ്ങളെയും ശരീരങ്ങളെയും ഇന്ന് രാത്രി വിശുദ്ധീകരിക്കണമേ. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു ജയം ഇറങ്ങി വരട്ടെ. പരാജയങ്ങൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. ഭീതികൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. ജീവിതത്തെ വഴിമുടക്കി നിൽത്തിരിക്കുന്ന അന്തരീക്ഷങ്ങൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. ജീവ വ്യാപാരം സംഭവിക്കാതെ വേണം. ഇടയ്ക്ക് മുടക്കമുണ്ടാക്കിയിരിക്കുന്ന ആ ദുർഘടങ്ങൾ ഇന്ന് രാത്രി മാറി അതിനു മേൽ ജയം വരുന്ന രാത്രിയാൽ അവിടുത്തെ ആത്മാവിന്റെ വ്യാപാരത്താൽ ഇന്ന് രാത്രി സംഭവിക്കണമേ. ദൈവ ജീവന്റെ ഒരു പകർച്ച ഇന്ന് രാത്രി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതുക്കം വരുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം വെപ്പിച്ച് എന്ന് പറയുമ്പോ പക്ഷേ ആരെങ്കിലും കേട്ടാൽ
അങ്ങനെ ഒരു വാഴ്ച അധികാരങ്ങൾ മനുഷ്യരുടെ ആധിപത്യങ്ങളും സർക്കാരിലും അതിന്റെ മേൽ ജയമെടുത്ത് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നിപ്പോകും. എന്നാൽ വേദപുസ്തകത്തിന്റെ കൃത്യഭാഷയിൽ ഈ പ്രയോഗത്തിന്റെ അർത്ഥം അവിടെ പറയുന്ന വാഴ്ചകളോ അധികാരങ്ങളോ മനുഷ്യരുടെ വാഴ്ചകളെ കുറിച്ചോ അധികാരങ്ങളെ കുറിച്ചോ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ അറിയാം? എഫ് എസ് ലേഖനം 6:11 നാം വായിക്കുന്നത് പലർക്കും അറിയാവുന്ന വാക്യമായിരിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, ജഡരക്തങ്ങളോടല്ല, ജഡവും രക്തമുള്ള ഒന്നിനോടും അല്ല. മനുഷ്യരാണെങ്കിൽ അത് ജഡവും രക്തമുള്ളതാണ്. സർക്കാർ എന്നൊക്കെ പറയുമ്പോ മനുഷ്യർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ആളുകളാണ് സർക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അത് ജഡവും രക്തവും ഉള്ളതാണ്, ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടം ഉള്ളത്. പിന്നെ വാഴ്ചകളോടും ഇവിടുത്തെ പ്രയോഗം തന്നെ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, അന്ധകാരത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അതിന്റെ അധികാരി, അതിനെയാണ് വാഴ്ച അധികാരം എന്ന് പറയുന്നത്. അത് സ്ഥായിയായ കാര്യമാണ്, സ്ഥിരമായ കാര്യമാണ്. ഭൂമിയിലെ ഭരണങ്ങൾ വരുന്നു പോകുന്നു, ചിലർ കുറച്ചു കാലം നിൽക്കുന്നു, കുറച്ച് കൂടുതൽ കാലം ചിലത് നിൽക്കുന്നു. എന്നാൽ ഇവിടെയെല്ലാം മേൽ വാഴുന്ന അന്ധകാരത്തിന്റെ ഒരു അധികാരി എന്ന് വേദപുസ്തകം പറയുന്ന പിശാചിനെയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. വേഗം അങ്ങ് പറഞ്ഞാൽ പിശാചിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. പിശാച് എന്നുള്ളത് കേവലം ഒരു വ്യക്തിത്വം മാത്രമല്ല, അവന്റെ കൂടെ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ആളൊന്നാണെങ്കിലും അയാൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അയാളെ കൂടെയുള്ള ആളുകളുടെ സംഖ്യ എത്രയാണെന്ന് ആർക്കും അറിയില്ല. വേദപുസ്തകം കൃത്യമായി അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കണ്ടമനാളം അങ്ങനെ വലിയ ഒരു ദുഷ്ടാത്മസേന, ആളുകളല്ലത് ഒരു ദുഷ്ടാത്മാവിന്റെ വലിയ ഒരു നിര, അവയുടെ ഭരണം. ഇവ പറയുന്നത് അവയെ, ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ചു. ആ വാക്കിന്റെ അർത്ഥം യുദ്ധത്തിൽ ആയുധം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ച് തക്രായുധം താഴെ എന്ന് പറഞ്ഞ് വെപ്പിച്ചു. നിശേഷം പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല പറഞ്ഞു, ആയുധവർഗം വെപ്പിച്ച് അടുത്തത് ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ജയം ഉത്സവമായി ആഘോഷിച്ചു. ജയിച്ചു, ജയിച്ചിട്ട് മിണ്ടിപ്പോയെന്നല്ല, ജയിച്ചിട്ട് ഉത്സവം ആഘോഷിച്ചു. ഉത്സവം എന്ന് പറഞ്ഞാൽ കേരളക്കാർക്കാർക്കും പരിചയമില്ലാത്ത വാക്കല്ലല്ലോ. എന്തുമാത്രം ഉത്സവം ഓരോ ആണ്ടിലും ഉണ്ടാവും. ഉത്സവം എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ അറിയത്തില്ലേ. എന്റെ ഭാഷ പറഞ്ഞാൽ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉത്സവം, അതിന് അർത്ഥമൊന്നും അറിയത്തില്ലെങ്കിലും ഉത്സവമാണെന്ന് അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞു പോലും അറിയത്തക്ക വണ്ണം ഒരു ഉത്സവം കൊണ്ടാടി. അവർ തോറ്റു എന്ന് പരസ്യമായ കാഴ്ചയാക്കി. ഈ കാര്യം ഒന്ന് പറഞ്ഞ രാത്രി അല്പനാരായ ജയത്തെ കുറിച്ച് പറയാനാണ് എനിക്ക് നിയോഗം. സ്തോത്രം പറയാനുള്ള കാര്യം ഞാൻ വേഗം പറയാം, ഒത്തിരി നേരം പ്രസംഗിക്കാനില്ല, ചുരുക്കായിട്ട് വേഗം പറയാം. ഇവിടെ പറഞ്ഞ യേശു ക്രിസ്തു മരിച്ച ജയത്തെ കുറിച്ച്, യേശു അങ്ങനെ ജയിച്ചു എന്ന് പൊതുലോകത്തിന് അറിയത്തില്ല. കാരണം പൊതുലോകം യേശുവിനെ കണ്ട അവസാനത്തെ കാഴ്ച ക്രൂശി മരിച്ചു കിടക്കുന്ന കാഴ്ചയും അവരിൽ ചിലർ കണ്ട കാഴ്ച അവനെ ഒരു കല്ലറയിൽ കൊണ്ടുവെക്കുന്ന കാഴ്ച, അത് ഒത്തിരി പേര് അറിയില്ല. പക്ഷെ ക്രൂശിൽ കിടക്കുന്ന കാഴ്ച ധാരാളം ആളുകളുണ്ട്. ആ ക്രൂശി അവനെ ക്രൂശിച്ചതാണ്. ഒരു കൂട്ടം ആളുകൾ അവനെ പിടിച്ചു, കുറ്റ ചുമത്തി, തെറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവനെ ക്രൂശിച്ചു വന്നു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അതൊരു പരാജയമായിരുന്നു. നറച്ച് ചിന്തിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ആ ക്രൂശി തറച്ച സമയം അവരെ ചിലർ വെല്ലുവിളിച്ചത് പോലെ അതിനകത്തു നേരിട്ട് വന്നിരുന്നെങ്കിൽ അവർ ജയമായി അവർ പറയുമായിരുന്നു. നലേശ്വര ചെയ്തില്ല, ചെയ്യാൻ മേലാഞ്ഞിട്ടല്ല, ചെയ്തില്ല,
ചെയ്യാൻ മേലാഞ്ഞിട്ടല്ല എന്ന് ഞാൻ പറയാനുണ്ട കാര്യം.
സ്തോത്രം. യേശുവിനെ പിടിക്കാൻ ആള് വന്നു, യേശുവിനെ പിടിക്കാൻ ആള് വന്നപ്പോ അങ്ങനെ നിസാരമായി പിടിച്ചോണ്ട് പോയി ഒന്നുമില്ല.
വന്നപ്പോ ചോദിച്ചു ആരെയുമോ,
അവർ പറഞ്ഞു നസറേനായ യേശുവിനെ. ആ പറഞ്ഞു അതെ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു. ഒരു വലിയ വാക്കൻ ഞാൻ ആകുന്നു. മലയാളത്തിൽ അത്ര നമ്മൾ തിരിയില്ല, എങ്കിലും തിരിയണമെങ്കിൽ ചില പഴയ നിയമത്തിലേക്കൊന്ന് പോയി. പണ്ടൊരിക്കൽ മോശ ചോദിച്ചു നിന്റെ പേരെന്താ എനിക്കൊന്ന് പറഞ്ഞിരുന്നു, അന്ന് പറഞ്ഞു കൊടുത്തൊരു പേരുണ്ട്, ഞാൻ ആകുന്നവൻ ഞാനാ. ആ പേരിന്റെ അർത്ഥം അറിയോ? തനിയെ നിൽക്കാൻ കഴിവുള്ളവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അവന്റെ നിലനിൽപ്പിന് വേറെ ആരെയും ആവശ്യമില്ല.
ഒറ്റ വാക്ക് കേട്ടപ്പോ പിടിക്കാൻ വന്ന പട്ടാളക്കാരൻ താരം കിടക്കും.
അവൻ അങ്ങനെ പിടിച്ചോണ്ട് പോയതല്ല, എഴുന്നേറ്റ് വന്നിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞത് കൊണ്ട് പിടിച്ചതാ. ആമേൻ. ലോകത്തിന് അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, യേശു വന്നത് ലോകത്തിൽ പിൽക്കാലം ജീവിക്കാൻ വന്നതല്ല. അവൻ ധരിച്ചതുപോലെ ഒരു അക്ഷരീയ രാജ്യം സ്ഥാപിച്ച് ഇവിടെ വാഴാൻ വന്നതല്ല. അവൻ വന്നതിന്റെ അർത്ഥ ഉദ്ദേശ്യം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കാൻ വന്നതാണ്. വാക്യമതായിരിക്കുമ്പോൾ ഞാൻ സുവിശേഷം വേണ്ട വിധത്തിൽ അറിയാൻ മേലാത്ത ആളുകൾക്ക് വേണ്ടി ലേല ഭാഷയിൽ പറഞ്ഞാൽ.
സ്തോത്രം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ ഒന്നാമതരായിട്ട് ഉണ്ടാക്കി, ലോകത്തെ ഉണ്ടാക്കിയപ്പോ പരമസുന്ദരമായിട്ട് ഉണ്ടാക്കി, ഒരു പ്രശ്നമില്ലായിരുന്നു പരമസുഖം. പക്ഷെ ആ സുഖം അധികം കാലം നിൽക്കാൻ ഇടയായില്ല. ആ ദൈവം ഉണ്ടാക്കിയ കാര്യത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യനെ ചതിക്കാൻ ആ ദുഷ്ടഉള്ളൻ വന്നു, ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ വന്നു. വന്നിട്ട് മനുഷ്യനെ ഉപായത്താൽ ചതിച്ചു. ഉണ്ടാക്കിയ ദൈവത്തെ വിശ്വസിക്കാതെ, ഉണ്ടാക്കിയ ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ, നാശം കാണിക്കാൻ വന്ന പാമ്പിന്റെ വാക്ക് വിശ്വസിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതു നിമിത്തം ദൈവം ആദ്യം പറഞ്ഞ വാക്കാണ്, അത് ചെയ്താൽ തിന്നുന്ന നാളിൽ നീ മരിക്കും.
കേവലം ശാരീരികമായ ഒരു മരണം പെട്ടെന്ന് നേരെ സംഭവിച്ചില്ലെങ്കിലും മരണത്തിന്റെ അണുക്കൾ ശരീരത്തിൽ കയറി. മനുഷ്യനെ മരിക്കാൻ ഉണ്ടാക്കിയതല്ല, എന്ന് ജീവിക്കാൻ ഉണ്ടാക്കിയതാണ്. മരിക്കാൻ കാരണം പാപമാണ്. ഇവിടുത്തെ മരണം മാത്രമല്ല, പാപത്തിന്റെ ശമ്പളമായ നിത്യനാശം തീപ്പൊയ്ക എന്നും പറഞ്ഞൊരു സ്ഥലം, അതാണ് പാപത്തിന്റെ അന്തിമ വിധി എന്ന് വേദപുസ്തകം പറയും. മരണത്തിനപ്പുറം വേറെ ഒരു ദിവസം, ഒരു ദിവസം ദൈവശബ്ദം കേൾപ്പിച്ച് മരിച്ചവരെ മുഴുവൻ മടക്കി വിളിക്കും, നല്ലവരെയും വിളിക്കും, ദുഷ്ടന്മാരെയും വിളിക്കും. ആ ശബ്ദത്തിങ്കൽ എഴുന്നേറ്റ് വരാതിരിക്കാൻ അഖിലാണ്ടത്തിൽ ജനിച്ച ഒരാൾക്കും പറ്റില്ല. ഏവരെയും മടക്കി വരുത്തി, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കാനുള്ളവരെ നാഴിക വരുന്നു. ആ മരണം കൊണ്ടുവന്നത് പിശാചാണ്. മനുഷ്യന്റെ രോഗം കൊണ്ടുവന്നത് പിശാചാണ്. ശാപം കൊണ്ടുവന്നത് പിശാചാണ്. വേദന കൊണ്ടുവന്നത് പിശാചാണ്. ദുഃഖം കൊണ്ടുവന്നത് പിശാചാണ്. വൈരം കൊണ്ടുവന്നത് പിശാചാണ്. കുലമാരകം കൊണ്ടുവന്നത് പിശാചാണ്. കുടുംബഛിന്ദ്രം കൊണ്ടുവന്നത് പിശാചാണ്. ഇതിന്റെ മുഴുവൻ കാരണക്കാരനായ പിശാചിനെ പരാജയപ്പെടുത്തി ജയം കൊടുക്കേണ്ടതിന് യേശു ലോകത്തിൽ ജനിച്ചു.
Amen. Hallelujah.
മരിച്ചു. യേശുവിന്റെ അധികാരം കൊണ്ട് പിശാചിനെ ഇടിച്ച് ശരിയാക്കി. അത് അധികാരം കൊടുത്തൂടെ, കൊടുക്ക കൊടുക്ക. പ്രശ്നമില്ല,
പക്ഷേ പാപം ചെയ്ത ദേഹി മരിക്കണം എന്ന് ദൈവത്തിന്റെ വിധിയുണ്ട്.
പാപത്തിന്റെ ശിക്ഷ വരണം എന്ന് ദൈവത്തിന്റെ വിധിയാണ്.
പക്ഷെ പാപത്തിന്റെ ശിക്ഷ ഓരോ മനുഷ്യനും അനുഭവിക്കാൻ തുടങ്ങിയാൽ പാപം ചെയ്യുന്നവന് ഒരടി അടിക്കുക കൊല്ല.
ദൈവത്തിന് അടിക്കാൻ മടിയൊന്നും വേണ്ട. ദൈവത്തിന് അടിക്കാൻ എന്തോ പാട്, ആരെ അടിക്കാൻ ഒരുപാടില്ല.
അങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ അഖിലാണ്ടത്തിൽ ഒരാളും ജീവിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കുള്ള മരണം തന്റെ ശരീരത്തിൽ എടുത്ത് നമുക്ക് പകരം മരിച്ച് ആ മരണം നീക്കിയിട്ട് പിശാചേ നീ കൊണ്ടുവന്ന മരണം, നീ അവകാശം പറഞ്ഞ മരണം ഇതാ എടുത്തു നീക്കിയിരിക്കുന്നു, ഞാൻ ചുമന്നിരിക്കുന്നു, ഇനി നിന്റെ അവകാശം കൊണ്ട് മനുഷ്യന്റെ മേൽ വരണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അഖിലാണ്ടത്തിൽ വേറെ ഒരാളും മരണത്തിൽ ഏറ്റു വരാതിരിക്കെ ഒരുത്തൻ 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 മാത്രം കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. പരസ്യമായ സംഭവം, മതമറിഞ്ഞ സംഭവം,
മരിച്ചുകൊണ്ട് തീർന്നിരുന്നെങ്കിൽ ഈ അവകാശവാദങ്ങൾ പോലും കഴിഞ്ഞില്ല. ഞാൻ മരിച്ചില്ലേ, യേശു മരിച്ചു.
യേശു ഉയർത്തെഴുന്നേറ്റതിനാലാണ് അവിടുന്ന് പറഞ്ഞ വാക്ക് ചെയ്യാൻ അവിടത്തേക്ക് കഴിയും എന്ന് തെളിഞ്ഞത്.
ആമേൻ.
ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു
ഉയർത്തെഴുന്നേറ്റത് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും പിശാചിനെ തോൽപ്പിക്കാൻ ഒന്നും ഞാൻ തെളിച്ചു പറയുന്നു. അറിഞ്ഞ ദൈവമാണ്, ദൈവത്തിന് പിശാചിനെ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ടെന്ന് യേശു ജീവിച്ച കാലത്ത് എല്ലാവർക്കും എല്ലാ പിശാചിനും അറിയാം. അല്ലാതെ
കാണുമ്പോഴേ വിളിച്ച് തന്നെ വിളിച്ചു പറയും, അയ്യോ ഉപദ്രവിക്കല്ലേ എന്ന് വിളിച്ചു പറയും.
നീ പരിശുദ്ധൻ ഞങ്ങളെ പാതാളത്തിൽ പറഞ്ഞുകൊണ്ട് നിനക്ക് അവകാശം ഉണ്ടെന്ന് ഈ തോൽപ്പിക്കുന്ന മുമ്പേ അറിയാം.
അപ്പൊ യേശുവിന്റെ ആവശ്യത്തിന് പിശാചിനെ തോൽപ്പിച്ചതല്ല, പിന്നെ സകല മനുഷ്യരെയും പിടിച്ച് ഞെക്കി വെച്ചിരുന്നു. ഒരാൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിവില്ലാതെ
കൊങ്ങായി പിടിച്ചോ ഞെക്കി ഞെക്കി കുഴിച്ചൊരു നിർത്തി നിർത്തി നൂലാൻ വിചാരിച്ച ഒറ്റ ഒരാൾക്ക് നൂലാൻ പറ്റില്ല.
അത്രയ്ക്ക് ബലത്തിൽ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിവില്ലാതെ എവിടെല്ലാം പോയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും പാപത്തിന്റെ കെട്ട് മാറാതെ ഇന്നും മാറാതെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചെയ്യത്തക്കവണ്ണം, ആവർത്തിച്ച് യാഗം കഴിക്കത്തക്കവണ്ണം, ആവർത്തിച്ച് യാത്ര ചെയ്തിട്ട് മാറാതവണ്ണം പാപത്തിന്റെ പിടി നിൽക്കുമ്പോൾ നിങ്ങളുടെ കരുത്തിൽ അമർത്തി വെച്ച ആ കൈയുടെ ബലം ഒട്ടിച്ചു കളയുവാൻ അധികാരം എടുത്തു കളയുവാൻ
ചോദിക്കാണല്ലോ, ദേശത്തോട് ചോദിക്കാനുള്ളത്, ശരിക്കും ജയമുണ്ടോ നിങ്ങൾക്കുണ്ടോ വ്യക്തിപരമായി? എപ്പോഴും തുള്ളിച്ചായി ഹല്ലേലൂയ ജയം എന്ന് പറഞ്ഞ് നടക്കത്തക്കോണം പരമാർത്ഥമായി ജയമുണ്ടോ? 24 മണിക്കൂറുണ്ടോ? 365 ദിവസമുണ്ടോ? യോഗം ഉണർന്ന് നടക്കുമ്പോ ജയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ പറ്റില്ല. അത് ജയമല്ല, അത് കേവലം ഒരു വികാരമാണ്. ജയം അതല്ല, ജയം എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ ഉള്ളങ്കാലം വരെ ഇറങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ മാംസത്തിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ഞരമ്പുകളിൽ കൂടെ വ്യാപരിക്കും.
വ്യാപരിക്കുന്ന ഒരു കാര്യമാണ്. അനിശ്ചിത്യത്തിൽ കൂടെ വ്യാപരിക്കുന്ന അവിശ്വാസത്തിലുള്ള ഒരു സത്യമാണ് ജയം, ജയം,
ജയം.
ശാസ്ത്രം മേലശാസ്ത്രം ഇങ്ങനെ ഉദ്ദേശമായി ചില കാര്യം പറയുന്നല്ലാതെ പറ്റുമോ? അയ്യോ, അത് തരാൻ വേണ്ടിയാണ് കർത്താവ് ജയം എടുത്തത്. പക്ഷെ എന്റെ പ്രശ്നം എന്നറിയാവോ, അത്രയും ജയം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി അറിയാമെങ്കിലും അങ്ങോട്ട് പോയാൽ ഇനി എടുക്കത്തില്ല. ഇനി എടുക്കണമെന്ന് വിചാരിച്ചാലും പോയി എടുക്കാനുള്ള വഴി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെയൊന്നും ശരിയാ, പക്ഷെ എടുത്ത് കൈ വെക്കാനുള്ള കഴിവ് നമ്മളെ കൊണ്ട് അതിന്റെ വഴി അല്ല. അതുകൊണ്ട് മെടുവെറുപ്പ്, വേദന, ദണ്ണന, ചിലപ്പോ പിശാച് എടുത്തിരിക്കും, ഇതെല്ലാം ഉണ്ട്. ചില വാക്കുകൾ ഞാൻ പറയുന്നു. എന്നാ ഇതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ ഒരു കാര്യം ചെയ്യണം. അങ്ങനെ വേദപുസ്തകം പറയുന്നത് യുദ്ധം ചെയ്യണമെന്നാണ്. വേദപുസ്തകത്തിന്റെ വാക്ക് അങ്ങനെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണം എന്ന് പറയാൻ കാരണം കാര്യത്തിന്റെ ഗൗരവം കൊണ്ടാണ്. വേറൊരു വാക്ക് പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് പോരാ. യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയും. യുദ്ധം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും അതിന്റെ ഗൗരവം അറിയാതില്ല. ബാക്കിയത് പറഞ്ഞാൽ അത്ര എത്ര പറ്റില്ല. യുദ്ധം ആരോട് യുദ്ധം? ജലരക്തങ്ങളോടല്ല. മനുഷ്യരോട് യുദ്ധം ചെയ്യരുത്, സർക്കാരിനോട് യുദ്ധം ചെയ്യരുത്, മതങ്ങളോട് യുദ്ധം ഇല്ല, സമൂഹത്തോട് യുദ്ധം ഇല്ല, വീട്ടിൽ യുദ്ധം ഇല്ല, വ്യക്തികളോട് യുദ്ധം ഇല്ല. പിന്നെ യുദ്ധം ആരോട്? സകല മനുഷ്യർക്കും എതിരായി നിൽക്കുന്ന പിശാച് എന്ന ഒരുത്തനോട്. അത് സകല മനുഷ്യർക്കും എതിരാ. നിങ്ങളുടെ വീട്ടിലെ സകല വിനാശത്തിനും കാരണം പിശാചാണ്. നിങ്ങളുടെ സകല പാപത്തിനും കാരണം പിശാചാണ്. നിങ്ങളുടെ സകല തോന്നിയർക്കും കാരണം പിശാചാണ്. ഒത്തിരി പേർക്ക് അറിയത്തില്ല തങ്ങൾ യുദ്ധക്കളത്തിലാണ്. അറിയാതിരിക്കുന്നത് ഇങ്ങനെ ജീവിക്കുന്നു. ജീവിക്കുന്ന വഴിക്ക് ഇച്ചിരി തോൽവിയൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ തോൽവിയും ജയവും ഇങ്ങനെ കിടങ്ങു പോകുന്ന അതല്ല സത്യം. ഈ പുസ്തകം പറയുന്നതേ നിങ്ങൾ അറിഞ്ഞാലേ ഇല്ലെങ്കിലും പിശാചാണ് നിങ്ങൾക്ക് എതിരാ. എതിരായിട്ട് നിങ്ങളെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് പൊന്നുകളാൻ നിൽക്കുക. വേദപുസ്തകത്തിന്റെ ശരീരഭാഷ പറഞ്ഞാൽ പിടിങ്ങാൻ നിൽക്കുക. അത് ചില കട്ടിയുള്ള വാക്കാണ്. വാ അങ്ങോട്ട് പൊളിക്കാത്ത പിന്നെ മേലെ കാണുക. അത്രയ്ക്ക് തയ്യാറായി എപ്പോഴും നിൽക്കുക. എപ്പൊ നിൽക്കുന്നു? പത്രോസ് ലേഖനത്തിലെ വാക്യം അറിയില്ലേ? എപ്പൊ നിൽക്കുന്നു? സദാസമയം ഉണർന്നിരിപ്പിൻ, നിർമ്മിതരയിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ പിടിങ്ങണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന എല്ലാ നാട്ടിലും ഉണ്ട്. ഒരു നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയെന്നും പറഞ്ഞ കാര്യമൊന്നും ശരിയാവില്ല. ഒരു വസ്തു വാങ്ങിച്ച് അവിടെ താമസിച്ച് അവിടെ ആ മുഴുവൻ പിശാച്. അത് വിറ്റും വെച്ച് വേറെ നാട്ടിൽ പോയ പിശാച് ഇല്ലാത്തൊരു നാടില്ല പൊന്നെ. ഇത് മുഴുവൻ അകിലാണ്ട മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് പിശാചെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. വീട് വിട്ട് വേറൊരു ദേശത്ത് പോയി പിശാചെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അവന്റെ നിങ്ങൾ പേടിച്ചു പോയ അടുത്ത ഡോസും കൂടെ കൊണ്ടുവന്ന് നിങ്ങളെ മടങ്ങി. ആമേൻ. അവന്റെ പേര് യുദ്ധം. യുദ്ധം, യുദ്ധം എന്ന് പറഞ്ഞ അങ്ങനെ ഒട്ടനം നിൽക്കുക. യുദ്ധമാണെന്നറിഞ്ഞാൽ സൂക്ഷിച്ച് നിൽക്കത്തില്ലയോ? ശത്രു ഉണ്ടെന്നറിഞ്ഞാൽ പോകുന്ന വഴിക്കെല്ലാം ഒന്ന് നോക്കിയാൽ നടക്കുള്ളൂ. അല്ല ചുമ്മാ അങ്ങ് കൂളായിട്ട് കണ്ടു നടഞ്ഞാൽ നടക്കില്ല. എപ്പോഴും എതിരാന്ന് കണ്ടാൽ സൂക്ഷിച്ചല്ലേ ജീവിക്കുള്ളൂ. അങ്ങനെ സൂക്ഷിച്ചാണോ ജീവിക്കുന്നത്? എല്ലാ മിനിറ്റും എല്ലാം തോപ്പിച്ചോളെ തോട്ടുവിടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിച്ചു നടക്കാറുണ്ടോ? മിക്കപ്പോഴും ഇല്ലല്ലോ. സൂക്ഷിക്കണം ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഞാൻ എടുത്തു പറയാം. ഒന്ന് യൂത വലിയൊരു കാര്യത്തെ കുറിച്ച് എഴുതാൻ വേണ്ടി തുടങ്ങി. രക്ഷ വലിയ ഉപദേശം പറയാൻ വേണ്ടി അവിടെ തുടങ്ങി. തുടങ്ങിയപ്പോ പറഞ്ഞു നീ പതിനാ നീ എഴുതണം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചിരുന്നു. യൂതാന്റെ ലേഖനം മൂന്നാം വാക്യം എല്ലായിടത്തും വായിക്കാൻ നേരെ ഇല്ലാത്തതുണ്ട്. പുസ്തകമുള്ള ഒരു വേഗം തിരിച്ചു നോക്കിക്കോളൂ. യൂതാന്റെ ലേഖനം മൂന്നാം വാക്യം പോരാടണം. അവിടെ യുദ്ധത്തിലേക്കാണ് പറയുന്നത്. എന്തിനു വേണ്ടി പോരാടണം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പറഞ്ഞ സത്യമല്ല. അതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസം. അതിനുവേണ്ടി പോരാടണം. അത് വിശ്വസിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാലും ഇത് പിടിച്ചു വന്നിരിക്കാൻ വലിയ പാടാണ്.
എന്താ പാടാന്ന് പറഞ്ഞാൽ?
വചനം കേട്ടാൽ യേശുവിന്റെ ഭാഷ പറഞ്ഞാൽ കുറച്ച് പേരുടെ തല നന്നായി പറങ്ങിക്കൊണ്ടു യോഗം തീരുമ്പോ ഒരു ഭയം കാണുക, അതങ്ങനെ പോയി. വേറെ കുറെ പേരുടെ തലയിൽ യോഗം കേട്ടപ്പോ നല്ല ആവേശം ഉന്മേഷം. അത് നിമിത്ത ദൈവത്തിന്റെ സ്ഥിരമായ നടത്തിപ്പ് കൈക്ക് പിടിച്ച് ദൈവം നടത്തുന്നത് പോലെ നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇത് മുഴുവൻ അനുഭവിച്ച് ദിവസം ഒരു പാട്ടും പാടി തുള്ളി നടക്കുവാൻ ദൈവത്തിന്റെ മണ്ഡലം സ്വർഗത്തിൽ കൊണ്ടുവന്നതാണ്. ഇതെന്ന് ലോകത്തിന് അറിയില്ല. അവർ ആരെയോ കളിയാക്കിയാൽ ആ കളിയാക്കിനോടുകൂടി അവസാനിക്കും. പക്ഷേ പിടിച്ചു നിൽക്കണം, അവരോട് പോരാറില്ല, വീട്ടുകാരോട് യുദ്ധം ചെയ്യണ്ട. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ദുഷ്ട പിശാചിനോട്, പിശാചെ നീ എന്നെ കളിയാക്കുന്നു, നീ കളിയാക്കിയാലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്ന വഴി അവനല്ലി ആ ദിവസം വരെ കൊണ്ടെത്തിക്കാൻ ശക്തൻ എന്നെ അപ്പൻ വിട്ടേക്കാം, അമ്മ വിട്ടേക്കാം, കളിയാക്കേക്കാം, വീട്ടിലും പുറത്താക്കിയേക്കാം, സ്വത്ത് തരില്ല എന്ന് പറഞ്ഞേക്കാം, അത് വീതിച്ച് വേറെ മക്കൾക്ക് കൊടുത്തേ. വിളിച്ചവൻ വിശ്വസ്ത എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു പോകാൻ പിശാചിനോട് യുദ്ധം ചെയ്യണം. എന്താ പിശാചിനോട് യുദ്ധം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിശാചിനെ ഇടിക്കാൻ പറ്റില്ല, കാരണം നിനക്ക് കാണത്തെ പോകണമെന്ന് ഒപ്പില്ല. ആത്മലോകമാണ് അതിന് ഈ അകത്തെ ആത്മാവ് വേറൊരു ആത്മലോകത്തോട് ബന്ധപ്പെടും. ആത്മാവ് പൊങ്ങണം, പരിശുദ്ധാത്മാവ് ഈ ആത്മാവിന്റെ അകത്ത് വരും. ഈ ആത്മാവിനെ ഒന്ന് ബലപ്പെടുത്തും. ബലപ്പെടുത്തിയിട്ട് ആ ആത്മലോകത്തോട് പറയും, പിശാചൻ നിന്റെ ചരക്ക് കൈ വെച്ചേക്ക്, അത് എന്റെ അടുക്കൽ ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല, അത് വിറ്റഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിന്റെ ചരക്ക് മലിനമായി പോകട്ടെ എന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ജയമുണ്ട്, ജയമുണ്ട്. ഓ സ്തോത്രം. ചിലപ്പോ വൈൽഡായിട്ട് വരും, ഭയങ്കര ദേഷ്യത്തോടെ വരും. കൊച്ചുകൊച്ചി കാര്യത്തിനൊത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിന് വരും. എന്ന ദേഷ്യം കാണിച്ചാലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിന് ഒറ്റ പ്രഖ്യാപനം, വിശ്വാസത്തിന് ഒറ്റ പ്രഖ്യാപനം പിശാചൻ തോൽപ്പിക്കും. വചനം അറിഞ്ഞോ? പിശാചനോട് യുദ്ധം ചെയ്ത് നിലനിൽക്കൂ. ആത്മവീര്യത്തിൽ നിൽക്കാൻ കഴിവില്ലാത്തവരായി ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ വചനത്തിന്റെ സത്യം അറിഞ്ഞിട്ടും അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റാതെ നിങ്ങളെ പലതും തടഞ്ഞു, വേറെ എത്രയോ പേരെ ലോക സ്നേഹം തടഞ്ഞു. പണം കണ്ടപ്പോ ആത്മീയ ജീവിതത്തിന്റെ ആഴം പോകാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ, ലോകമാണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നി, മനുഷ്യരുടെ മാനമാണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നി, വലിയ കെട്ടിടമാണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നി, പൈസയുണ്ടായി ജനമെല്ലാം മാനിക്കുന്നതാണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നി. അന്തരാത്മാവിൽ ഇതിന് ബഹുമാനിക്കാൻ ഭൂമിയിൽ അധികം ആളുകളില്ല. ഇതോ ആത്മമന്ധനത്തിന് കൃപയുടെ വ്യാപാരത്തെ ബഹുമാനിക്കാൻ ഒത്തിരി ആളുകൾ ഇന്നില്ല. പക്ഷേ നിന്നെ അറിയുന്ന ഓരത്തിൽ ഉണ്ടെന്നും നിന്നെ മാനിക്കുന്ന ഓരത്തിൽ ഉണ്ടെന്നും ദൈവത്തിന്റെ മുൻപാകെ ജഡത്തോട് പോരാടണം. സ്തോത്രം. കണ്ണ് പലതിനെയും ഇങ്ങനെ ഇഷ്ടപ്പെടും, പലതിനോട് നോക്കാൻ പറയും. നോക്കാൻ പറഞ്ഞാൽ കണ്ണിനെ മര്യാദയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരാത്മവ്യാപാരമാണ്. സ്തോത്രം. നാക്ക് പലതും അനങ്ങി വരും. ആ നാക്കിനെ പിടിച്ചു നിർത്തി ഈ ശരീരത്തിലെ ഏത് അവയവങ്ങളെയും ദൈവത്തോടുള്ള അനുസരണ നിമിത്തം പിടിച്ചിരുത്തുന്ന മര്യാദക്കിരുത്തുന്ന നാടൻ മലയാളത്തിൽ ഒരു പ്രവൃത്തി, അത് യുദ്ധമാണ്. അതിന്റെ പേര് ആത്മയുദ്ധമാണ്. സ്തോത്രം. രണ്ടാമത്തെ മണ്ഡലം ബെഫേസിലേക്ക് നമ്മളധ്യം 13 വാക്യം 12 വാക്യത്തിൽ വലിയ യുദ്ധം എന്ന് പറഞ്ഞു. അത് കൊച്ചാളുകളോടല്ല, കൊച്ചാളുകളോട് യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊരുതി നിൽക്കാം. നമ്മളെ പോലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നോക്കി നിൽക്കാം. അതേസമയം വാച്ചകൾ, അധികാരങ്ങൾ, ദുഷ്ടന്റെ ആധിപത്യം, സേന എന്നൊക്കെ പറഞ്ഞു കാണി കൊച്ചറിയല്ലോ. അപ്പൊ എന്താ വേണ്ടിയത്? സ്തോത്രം. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാൻ. എന്താ ദുർദിവസം? നിങ്ങളെ തകർക്കാൻ വേണ്ടി വെറും മോശം ഒരു ദിവസവും കൊണ്ടിരുന്നു, ഇല്ലാത്ത നാശം എല്ലാവരും കൂടെ ഒപ്പിച്ചൊരു ദിവസവും കൊണ്ടിരുന്നു.
സ്തോത്രം. അന്നേരവും എതിർപ്പാൻ അടുത്ത
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത്
എന്ന് പറഞ്ഞാൽ ദുർദിവസം ഒരു ദിവസമല്ല, കാലഘട്ടം ചിലപ്പോ അങ്ങ് നീട്ടി. സ്തോത്രം. എല്ലാം കൂടെ ഇളകി വരും, മല ഇളകി വരും. ചിലപ്പോ
ചിലപ്പോൾ പെരുവെന്ന പാച്ചില് പോലെ പ്രശ്നങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരും,
ഭയങ്കരമായിട്ട് വരും. എന്നെ കുറിച്ച് ഒത്തിരി എല്ലാവർക്കും അറിയില്ലായിരിക്കും.
ഞാൻ പറയാല്ലോ, ചിലപ്പം നേരിട്ട് യുദ്ധത്തിന് വരും, ഡിക്ലെയർ വാറിന് വരും.
ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വാർ എന്നാൽ ഡിക്ലെയർ വാറാണ്, അല്ലാതെ രഹസ്യപ്പണികളല്ല.
നേരിട്ട് വരിക, മോത്തോട് നോക്കുമ്പോൾ കാര്യം പറയാടി,
മനുഷ്യരോടല്ല പിശാചനും.
അങ്ങനെ അവിടെ വന്നാലും
എന്താ പറഞ്ഞിരിക്കുന്ന,
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്
എന്ന് പറഞ്ഞാൽ, ഭൂമി ഇളകി വന്നാലും
അതെല്ലാം നീങ്ങിപ്പോയാലും അതെല്ലാം കഴിയുമ്പോഴും
ഉറച്ചു നിൽക്കണം, കുറുക്കോ ഇതാ നിൽക്കണം.
സ്തോത്രം. അന്ന് ഒഴുക്കി വേറൊരിടത്ത് കൊണ്ട് പേടിച്ച് വിളച്ചു നിൽക്കാനല്ല, നിങ്ങളത്ത് തന്നെ
ഉറച്ചു നിൽക്കാൻ.
മലയിളകി വന്നെങ്കിലും പോയ വഴിക്ക് കയ്യും കാലും ഒടിഞ്ഞ് അവിടെ എവിടെ പഞ്ചറായി കിടക്കാനല്ല, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നെടുവിൽപ്പിട്ട് എനിക്കിത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് ദൈവത്തെ ചോദ്യം ചെയ്ത് നിൽപ്പാനല്ല. ദൈവം നമ്മുടെ സങ്കേതവും ഫലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവരെ അത്യാരത്ത തുണയാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോകുന്നെങ്കിൽ മാറിപ്പോട്ടെ. സമുദ്രം ഇളകി വന്ന് ഇതെല്ലാം അടിച്ചൊന്നു കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയി കൊല്ലത്തെ. എന്ന് വന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നെന്ന് വിളിച്ചു പറയാൻ തന്നെ വേണം.
സങ്കീർണക്കാരന്റെ ഭാഷയുടെ അർത്ഥം എന്താ, നിൽക്കുന്ന ഭൂമി എടുത്തുകൊണ്ട് പോയാൽ ഞാൻ പിന്നെ എവിടെ ഇരിക്കും? നോൺസെൻസ് അല്ലേ പറയുന്നത്, വിവരമില്ലാത്ത വർത്താനല്ലേ അതിന്റെ അർത്ഥം? അല്ലാതെ സങ്കീർണക്കാരന്റെ ഭാഷ എന്റെ ദൈവം വിളിയിരിക്കുന്നു. ഭയങ്കര പ്രശ്നം വരുന്നു, എന്റെ കീഴിരിക്കുന്ന ഭൂമി അങ്ങ് പോകുന്നു. പോകുമ്പോ മേലെ കൈ ഇങ്ങോട്ട് നീട്ടി എന്നെ പഠിക്കും, ഇന്നേ പോക്കും, ഭൂമി പോലെ പോയിക്കോട്ടെ, ഞാൻ പിന്നെ ഇവിടെ നിൽക്കും. അതാണ് സ്ഥിതി. അങ്ങനെ വഴിയുണ്ടെന്നേ, മുഴുവൻ പ്രതികൂലമാകുമ്പോൾ അത്യന്തം അടുത്ത സഹായം തരുന്നത് ദൈവമുണ്ടെന്നറിയും. അതിന് നല്ല യുദ്ധം ചെയ്യണം. എന്ത് യുദ്ധം ചെയ്യണം? പിശാചിനോട് എടുത്തു നിന്ന് പിശാചിനോട് പൊരുതിയിട്ട് പറയണം, സ്തോത്രം, പിശാചൻ നിനക്കറിയാവോ എന്റെ ദൈവം സ്വർഗത്തിൽ, എന്റെ ദൈവം വാഴും, നീ എന്ന പണി പണിഞ്ഞാലും എന്നെ കിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ സാധിക്കും. പിശാചൻ ബഹുഭൂരിപക്ഷം ആളുകളൊരിക്കലും കളിക്കുന്ന കളി എന്ന് പറയുന്നത് ഒരു കൊച്ചു പാപം കൊണ്ടുവന്ന് മനുഷ്യൻ ഭൂമിയിൽ നിർത്തവനാണേ. അപ്പൊ ഇതിന്റെ നോട്ടവും കാര്യങ്ങളൊക്കെ ഭൂമിയോടാണ്, ആഗ്രഹവും ഭൂമിയോടാണ്. എപ്പോഴും മേപ്പോട്ട് നോക്കത്തില്ല, കൂടുതലും നോക്കുന്നത് താഴോട്ട. പിന്നെ ഇഷ്ടം ഇതിനോടൊക്കെയാണ്, നല്ല ശാപ്പാട്. പിന്നെ ഇതൊത്തിരി കാര്യങ്ങളുണ്ടല്ല, എല്ലാം പറയുന്നില്ല, നല്ല കാര്യം വളരെ പറഞ്ഞു.
അപ്പൊ അതിനോടൊക്കെ ഇഷ്ടം വന്നിട്ട്
ഇത് നമ്മളെ ചതിക്കും. പാപം ചെയ്താൽ തോറ്റു, പിശാച് വാഴും, കേറി ഇരുന്ന് ആധിപത്യം നടത്തും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഈ ഉച്ചി മുതലുള്ള കാലം വരെ ഓരോ അവയവങ്ങളെയും
പാപത്തിൽ നിന്ന് വിലക്കി കാക്കുന്ന അതാണ് ആത്മജീവിതം.
സ്തോത്രം. അല്ലാതെ ഒരു പരുവത്തിനുള്ള ജീവിതത്തിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്.
സഭ അറിയാമോ, കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി
യേശുവിന്റെ കാന്ത കൊണ്ട് നിർത്തുമ്പോ യേശുവിന് നല്ല ഗമം. എല്ലാരും കാന്ത നോക്കുമ്പോ യേശുവിന് നല്ല അന്തസ്സോ, നല്ല പള്ളം കണ്ടത് എന്ത് സൗന്ദര്യം എന്ന് പറഞ്ഞ സ്ത്രീ.
ജീവിതത്തിന് അവരെ കുറവ് ചൂണ്ടിക്കാണിക്കാനില്ലാതെ
ഒരു അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ഉണ്ട്. അതിന്റെ ആത്മമണ്ഡലമുണ്ട്, അതിന് പ്രത്യേക ആത്മശക്തി പ്രാപിക്കണം. ഞാൻ എടുത്തു പറയണം, അവന്റെ മണ്ഡലമുണ്ട്,
പാപത്തെ ചവിട്ടി മെതിച്ച് അതിന്റെ മേളിൽ നടക്കുന്നൊരു മണ്ഡലമുണ്ട്. ഇന്ന് നാളുകൾ ധരിക്കരുത്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ദൈവത്തിന് അനുകൂട്ടം വിശുദ്ധ ജനം ഭൂമിയിലുണ്ട്. നിങ്ങൾ കണ്ണിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവ വിശുദ്ധ ജനം ഭൂമിയിൽ ഉണ്ട്. തങ്ങളുടെ ജനത്തെ പാപത്തിന് വിട്ടുമറിക്കാത്ത ഒരു കൂട്ടം ജനം ഉണ്ട്. അത് അവരുടെ മിടുക്കല്ല, അവരുടെ കഴിവല്ല, അത് ദൈവ കൃപയാണ്, അത് പരിശുദ്ധാത്മ ദ്യാവാണ്.
എന്റെ ഭാഷയിൽ വേദപുസ്തക ഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ തീ ഇതിനകത്തോട്ട് ഇറങ്ങി ഇതിനെ ദഹിപ്പിക്കേണ്ടതിനെ മുഴുവൻ ദഹിപ്പിച്ച് ഇതിനെ ജ്വലിപ്പിച്ച് ഒരു പ്രകാശമായി ഒരു അഗ്നികോളമായി ഇതിനെ നോക്കും. അക്ഷരാർത്ഥത്തിലെ അഗ്നി നിങ്ങൾ കാണില്ല, പക്ഷെ അതിനെ അറിയാം, ഇതിനകത്തറിയാം, ഇതിനകത്ത് അഗ്നി വ്യാപരിക്കുന്നു. പിശാചിനെ കാണുമ്പോൾ അറിയാം, തീ വ്യാപരിക്കുന്നവൻ വരുന്നു, കൃപ വ്യാപരിക്കുന്നവൻ വരുന്നു. എന്റെ പാപത്തിന് അവന്റെ മേൽ ചിലവാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നൊരു മണ്ഡലമുണ്ട്.
നമ്മുടെ ജോലി ഈ പിശാചിനെ തോൽപ്പിച്ച് നമുക്ക് ജയമെടുക്കണം. നമുക്ക് ജയം എടുത്താൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് ജയം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് പറ്റുമോ? പറ്റും. അതിനമ്മളെ വിളിച്ച് തന്നെ അറിയാൻ മേലാത്ത പിശാചിനെ ജയിക്കാൻ പറ്റുമോ? അതൊക്കെയുള്ള അധികാരമില്ലല്ലോ. അതിനിടിച്ച് ആ പിശാചി പോവുമോ? പോവില്ലല്ലോ. അതിനാണ് പറഞ്ഞ ബലമാനെ പിടിച്ചു പറ്റിയെങ്കിലേ അവന്റെ വീട്ടിൽ കിടന്നവന്റെ കോപ്പ് പറഞ്ഞോളാൻ പറ്റത്തുള്ളൂ. അതിന് അധികാരമുള്ളവൻ ചെന്ന് പിടിച്ചു കെട്ടിയാൽ അതൊന്ന് സ്വന്തമാക്കാം. മൂന്നാമതൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ, പ്രധാനമായിട്ട് ഒരു പ്രാർത്ഥനയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്റെ പ്രയർ ടീം തന്നെ പറയാം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കുറെ കാര്യവും ഞങ്ങള് ഈ യാത്ര ചെയ്യാൻ ഒരു കാര്യം ഇന്ത്യ രാജ്യത്ത് പറയാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾ യാത്ര ചെയ്യാൻ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം പ്രാർത്ഥനയുടെ കാര്യമാണ്. പ്രത്യേകതരം പ്രാർത്ഥനയാണ് പറയാൻ ഞാൻ ദൈവമുള്ളത്. സാധാരണ പ്രാർത്ഥനയല്ല, പ്രത്യേകതരം പ്രാർത്ഥന. എന്താണ് ആ പ്രത്യേകതരം പ്രാർത്ഥന? ഞാൻ വേഗം ഒരു കഥ പറയാം, പുസ്തകത്തിലെ കഥ, അല്ലാത്ത കഥയില്ല. ഇസ്രായേൽ ജനം മിസ്രയിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അമാലേക്കരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലേക്ക് വന്നു. അമാലേക്കർ ഇസ്രായേൽ യുദ്ധത്തിനൊന്നും അവരെ ആവശ്യപ്പെട്ടില്ല, ആഗ്രഹിച്ചില്ല. പക്ഷെ അവർ യുദ്ധം ചെയ്യേണ്ടോ? രാജ്യമല്ലേ നമ്മൾ പറഞ്ഞ യുദ്ധം? നമുക്ക് അക്ഷരാർത്ഥത്തിൽ യുദ്ധം ഇല്ല, ഒരു ആത്മാർത്ഥത്തിൽ നമ്മളിപ്പോ പറയുന്നുള്ളത്. അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി മോശ യോശയെ പറഞ്ഞു വിട്ടു, നീയും സൈന്യവും പോയി അമാലേക്കരോട് യുദ്ധം ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് അറിയാറുണ്ടോ, യുദ്ധത്തിന്റെ ജയം ഈ യുദ്ധത്തിൽ യോശുവയുടെയും സൈന്യത്തിന്റെയും കഴിവല്ല. പിന്നെ ഓർമ്മയുണ്ടെങ്കിൽ ദൈവം മോശയോട് പറഞ്ഞു, ദൈവം മോശയോട് പറഞ്ഞൊന്നും പുസ്തകത്തിൽ കേട്ടില്ല. പക്ഷെ മോശ ദൈവം പറയാത്ത ഒരു കാര്യവും ചെയ്തില്ല. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ മലയാളം കേട്ടോ, ദൈവത്തിന്റെ കൈയും പിടിച്ചോണ്ട് വടിയും പിടിച്ചോണ്ട് നീ അവിടെ നിന്ന്, എന്നിട്ട് നീ രണ്ട് കൈയും പൊക്കി അവിടെ നിൽക്കണം. എത്ര നേരം രണ്ട് കൈയും പൊക്കി പിടിച്ചിരിക്കണം? ഈ യുദ്ധം ജയിക്കുന്നത് വരെ. ഈ യുദ്ധം ജയിക്കുന്നത് വരെ രണ്ട് കൈയും പൊക്കി അവിടെ നിൽക്കണം. കൈ പൊക്കിയിരുന്നാൽ ജയം, കൈ താത്തിട്ടാൽ നിങ്ങൾക്ക് തോൽവി. അത് ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. രണ്ട് കൈയും പൊക്കി എത്ര നേരം നിൽക്കണം? അതിന് എല്ലാ ആത്മീയനാന്ന് പറഞ്ഞാലും ഭയങ്കര അർത്ഥം. നമ്മളതോടൊക്കെ എത്രയോ ദൈവമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് മോശം. അടുപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ശാരീരികമായി, നമുക്ക് ആത്മാവിന്റെ അടുപ്പായിട്ടല്ലേ ഞാൻ പറയുന്നത്. ശാരീരികമായി ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ കൂടി ഇരുന്ന അദ്ദേഹത്തിന് പോലും തോന്നി കൂടെ രണ്ടുപേരെ കൂടെ വിളിച്ചോണ്ട് പോകണം. അതാ ഞാൻ ആത്മീയത്തിൽ മൂത്ത ആളാണ്, എണ്ണ കൊണ്ടത് പറ്റുമെന്ന് തോന്നാതെ രണ്ടു പേരെയും കൂടെ വിളിച്ചോണ്ട് പോയി. അവർ രണ്ടുപേരും ആ കൈ താങ്ങി നിർത്തി. അങ്ങനെ ജയമുണ്ടാകുന്നത് വരെ കൈ പൊക്കി നിന്നു. വേഗം ഞാനത് പറഞ്ഞാൽ ദൈവസന്ധി കൈ പൊക്കി പിടിച്ച് നിൽക്കുന്നു പറഞ്ഞ എന്താ അർത്ഥം? ഒരു പ്രാർത്ഥനയാണ്, ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഇവിടെ തനിക്ക് വേണ്ടിയല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, ജനത്തിന് വേണ്ടിയല്ലേ. മധ്യസ്ഥ പ്രാർത്ഥന എത്ര നേരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം? ജയം വരുന്നത് വരെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഇവിടെ പ്രാർത്ഥന നടക്കേണ്ട കുറച്ച് കാലമായി അല്ലേ? പക്ഷേ ജയം വരും, വലിയ ജയം വരും. ജയത്തിന്റെ എല്ലാ കാര്യം ഞാൻ ഒത്തിരി തെളിച്ച് പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, ദൈവശക്തിയുടെ പ്രദർശനം ഉണ്ടാവും. അതുണ്ടാകുന്നത് വരെ ചില സമയമെടുക്കും. രണ്ട് കൈയും പൊക്കി പിടിച്ചു നിൽക്കാൻ ദൈവത്തിന് ആളാണ്. മധ്യസ്ഥന്മാരെ ദൈവത്തിന് വേണം. മധ്യസ്ഥ പ്രാർത്ഥനയാണ്, അതിന് ദൈവം ഭാരം കൊടുത്തവരുണ്ട്. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ആത്മനിയോഗം കിട്ടിയവർക്കെ പറ്റുള്ളൂ. അതിന് പ്രത്യേക വിളിയ, പക്ഷെ അത് കുറെ പേർക്ക് വേണ്ടി വിളി ഉണ്ട്. പക്ഷെ അവർ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൈവക്കി പിടിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് പറയുമ്പോ തന്നെ അതിന്റെ മറുഭാഗം നിങ്ങൾ ചിന്തിക്കണം. യോശുവ അക്ഷരാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നു, മോശയോ?
മോശയും യുദ്ധമാണ്. പക്ഷെ മോശയുടെ യുദ്ധം എങ്ങോട്ട്? കാണപ്പെടാത്ത ഒരു ലോകത്തോ,
അദൃശ്യമായ ഒരു ലോകത്തോടുള്ള യുദ്ധമാണ് മോശയുടെ യുദ്ധം.
അങ്ങനെയൊരു ലോകമുണ്ട്,
ആ ലോകത്തെ നോക്കി
അതൊരു യുദ്ധമാണ്. സ്തോത്രം. ചില തെളിച്ച് പറയാം, ഈ താഴത്തെ യുദ്ധം ഉണ്ടാക്കിയത് ആ പുള്ളിയാണ്.
ഇവിടുത്തെ ഈ പ്രശ്നത്തിന്റെ കാരണക്കാര് അമാലേക്കരല്ല, ഈ അഖിലാണ്ടത്തിൽ വഴുന്ന ദുഷ്ടതയുടെ ആത്മാവായ ആ
പിശാചാണ്.
ഈ കാര്യത്തിൽ ഈ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ കാരണക്കാരനെ ആകാശ മണ്ഡലത്തിൽ തോൽപ്പിച്ചാൽ ഭൗമമണ്ഡലത്തിൽ ഉടനുണ്ടാകും. ആകാശമണ്ഡലത്തിലെ ദുഷ്ടാധിപത്യത്തെ ഈ പ്രശ്നത്തിൽ തോൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നാ വിടുക കാണിച്ചാലും ഇവിടെ ജയമുണ്ടാവില്ല. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിന്. ഇന്നത്തെ ജനം അറിയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ. ഒരു പ്രത്യേക തരം പ്രാർത്ഥനക്കാരനായിരുന്നു. ഏത് പ്രാർത്ഥനക്കാർ? ദേശത്തിന്റെ വിടുതലിനെ തടയുന്ന ദുഷ്ടാത്മ ലോകത്തെ പരാജയപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള പ്രാർത്ഥനക്കാർ. നിങ്ങൾ പരാജയപ്പെടുത്തണം, യേശു പരാജയപ്പെടുത്തിയതല്ലേ? യേശു പരാജയപ്പെടുത്തിയതാണ്. പക്ഷെ നാടിന് വേണ്ടിയുള്ള ജയം എടുക്കണ്ട നമ്മളാ. അല്ല, നിങ്ങൾ വിചാരിച്ച എനിക്ക് ഒന്നുമല്ല, അതിനെ ഓൾറെഡി തോൽപ്പിച്ച. പക്ഷെ നാടിന് ജയമായില്ലല്ലോ. നാടിന് ജയം വേണമെങ്കിൽ അത് വിശ്വാസത്താൽ എടുക്കാൻ തയ്യാറുള്ള പ്രാർത്ഥനക്കാർ വേണം. പ്രാർത്ഥനക്കാർ എന്താ പറയുന്നത്? ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ പോകുന്നു, പിശാച് നിന്റെ ഇഷ്ടമാണ് നടക്കാൻ പോകുന്നത്, ആ കുടുംബം വിടുവിക്കപ്പെടാൻ പോകുന്നു, ആ കുടുംബം നശിക്കാൻ പോവുകയല്ല, ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ല, ദൈവം തന്റെ പ്രവൃത്തി അയക്കുന്നു എന്ന് വിശ്വാസത്താൽ പറയുന്നവരാണ് മധ്യസ്ഥന്മാർ. മധ്യസ്ഥ പ്രാർത്ഥന കേവലം തരണേ 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 എന്ന് പറയുന്നതല്ല. തരാൻ ദൈവം തയ്യാറാണ്, എന്നാൽ അതിനെ തടയുന്ന ഒരു ശക്തി ദാനിയേലിന്റെ കാലത്തെ പോലെ ഒരു ആധിപത്യം ഇളക്കി കളയുന്നിട്ട് പറയുകയാണ്, ദേശം വിടിവിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, അവരുടെ ആളുകൾ എന്റെ ആളുകളാണ്, എന്നെ സേവിക്കുന്നവരാണ്, ഞാൻ വിടില്ല, ഞാൻ വിട്ടയക്കില്ല, എനിക്ക് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ കൈ പൊക്കി പിടിച്ച് ജയത്തിന്റെ ആഘോഷം മുഴക്കിക്കൊണ്ട് എന്നാൽ നിനക്കറിയാമോ, മേലോകത്തിൽ നിന്ന് പ്രധാന ദൂതനെ വിട്ട് ജയം മരിപ്പിച്ച ദൈവം എന്ന് പ്രധാന ദൂതനെയൊന്നും പറഞ്ഞുവിടില്ല. ജയം തന്നിരിക്കുന്നു, വിശ്വാസത്താൽ എടുക്കണം. ദൂതൻ നിങ്ങളുടെ കൂടെ വരത്തില്ലേ? വരും 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 വരും, നിശ്ചയം വരും. ആമേൻ. ഞാൻ യാത്രയ്ക്ക് പോയി, 67 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ദീർഘമായ ഒരു യാത്ര. പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു വെളിപ്പാട് ദൈവനിക്ക് വന്നു, യോശുവയുടെ പുസ്തകത്തിൽ നിന്ന്. യോശുവ യോർദാൻ കയറും ദേശത്ത് കയറി, ദേശത്ത് കയറി അങ്ങോട്ട് എന്നപ്പോ ഒരു തമ്മാണ് കൂലി പിടിച്ചു നിൽക്കുന്നു. ഞങ്ങളാണോ ശത്രുപക്ഷക്കാരനോ? അവൻ വിളിച്ചു പറഞ്ഞില്ല, ദൈവത്തിന്റെ ജന സൈന്യത്തിന് അധിപതിയായി ഞാൻ ഇറങ്ങി വന്നിരിക്കും. ആ ഒരു ദൂതനൊരു പോക്ക് കൂടെ സുഖം, ആരോഗ്യത്തിന് ആരോഗ്യം. സ്തോത്ര. ഞങ്ങളൊരു ദിവസം 20-22 മണിക്കൂർ വരെ ബസ് ആയിരുന്നു യാത്ര ചെയ്തു, വന്നിട്ട് 2 ദിവസമായിരുന്നു, വന്നിട്ട് യാത്രയായിരുന്നു. എനിക്ക് ഒരു നീരുണ്ടായിരുന്നു, എനിക്കില്ലെന്ന് മാത്രമല്ല ഒരാൾക്കും ഇല്ല. സകലത്തിനും മതിയായ ദൈവം. ഭൂതം വരുമോ? ഭൂതം വരും, ആവശ്യത്തിന് വരും. പക്ഷേ ദുഷ്ടാത്മ ലോകത്തെ നോക്കി
നീ ജയിക്കില്ല, പിശാച് നിന്റെ ചരക്ക് ചിലവാകില്ല, കൊണ്ടുപോകുന്ന നിന്റെ ചരക്ക് എന്ന് വിളിച്ചു പറയാൻ. ദേഷ്യത്തിന് എടുക്കാൻ അധികാരമുള്ളവർ എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുമോ? ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞ പിശാചിനെ പേടിക്കരുത്, പിശാചിനെ പേടിയുള്ള ഒത്തിരി ആളുകളുണ്ട്, വിശ്വാസത്തിനോട് മാസ്റ്റർമാരുണ്ട്. ആമേൻ. പിശാചിനെ നിങ്ങൾ പേടിക്കാനുള്ളതല്ല, പാപം ചെയ്തോ പിശാചിനെ പേടിക്കണം, പിശാചി നോക്കും.
വിശുദ്ധി ഇല്ലയോ?
പിശാചി അപ്പൊ അകത്ത് കയറും, മൂന്നം കയറും.
ഭയമുണ്ടോ?
പിശാചിന് അറിയി പറയാൻ പറഞ്ഞ സാധനം വേണ്ട, തന്റെ അളവായി നിന്ന് വിളിച്ചു പറയണം, നീ അടത്തൂടില്ല. എന്റെ കുടുംബത്തെ കൊള്ളാൻ നിനക്ക് അവകാശമില്ല, എന്റെ കുഞ്ഞുങ്ങളെ കൊള്ളാൻ നിനക്ക് അവകാശമില്ല, എന്റെ കോമ്പൗണ്ടിൽ കയറാൻ നിനക്ക് അവകാശമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റും. അല്ല അയ്യോ അങ്ങനെ കന്നാലിയെ തൊടാൻ ഈ അമ്മ വിശ്വസിക്കുന്നു. ഈ രാജ്യത്ത് ദുഷ്ട പിശാചിന്റെ പ്രവൃത്തികൾ തുറക്കാനുള്ള നേരമായി, അതിന് നീക്കുവാനുള്ള നേരമായി, ദൈവശക്തിയുടെ വെളിപ്പാടിനുള്ള നേരമായി. കേരളത്തിൽ ഇന്ന് വന്ന ഉണർവെന്ന് വന്നാ പോരാ, 24 മണിക്കൂറും ഇതിനകത്ത് കുതിക്കുന്ന ഒരു ഉണർവ്, ശാപത്തിൽ നിന്ന് ദേശത്ത് ആർക്കും വിടലെടുക്കാം. ഏത് ദുർഭൂതങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ ആർക്കും വിടലെടുക്കാം. ഏത് മനുഷ്യർക്കും വിടലെടുക്കാം. പക്ഷെ അതിന് ഒറ്റ നാമം, പിശാചിനെ തോൽപ്പിച്ച ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. അത് പ്രാപിക്കാനുള്ള വഴി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല പാപവും പോകികളെയും ജയമുണ്ടാവും. ആമേൻ. ഇടിച്ച് ദണ്ണം വരുത്തിയിട്ടില്ലേ? ഇന്ന് രാത്രിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ മനസ്സുണ്ടോ? വീടുകളിൽ തകർച്ച വരുത്തിയിട്ടില്ലേ? എങ്ങോട്ട് പോയാലും തടസ്സമുണ്ടാക്കി. ഞാൻ രാത്രി വെളിപ്പാടിനാണ് വിളിച്ചു പറയും. ആത്മവ്യാപാരത്തിന് മുടക്കം വന്ന എത്ര മനുഷ്യരീരത്തിലുണ്ട്? വ്യാപരിക്കാൻ വേണ്ട, അതിനെ വരെ ഇതിനെ വരെ നടുക്ക് കെട്ടിട്ടിരിക്കണ്ടേ? കാര്യമായി കെട്ടിട്ടിരിക്കണ്ടേ? രാത്രി എന്നെ പൊട്ടിച്ച് ജീവത്തെ വിശുദ്ധമാക്കാൻ തയ്യാറുണ്ടോ? എനിക്ക് രാത്രി വിളിച്ചു പറയാൻ ഭയങ്കര ജയത്തിന്റെ വ്യാപാരം വല്ലപ്പോഴും ഒരിക്കൽ ആത്മീയം വരുന്ന ആ മണ്ഡലം മാറിയിട്ട് സ്ഥിരം ഒഴിപ്പുണ്ടാകട്ടെ. 24 മണിക്കൂർ ഒഴുകാകട്ടെ, പാതിരാത്രിക്ക് ഒഴുകാകട്ടെ, നേരം പുലരുമ്പോൾ ഒഴുകാകട്ടെ, സന്ധ്യയാകുമ്പോൾ ഒഴുകാകട്ടെ, പുനർവിയോഗത്തിന്റെ സമയത്തും ഒഴുകാകട്ടെ, ഒരു കൂട്ടം ജനം എതിരെ വരുമ്പോഴും ഒഴുകാകട്ടെ, മഴ ഇളകി വരുമ്പോഴും ആത്മപ്രവൃത്തിയുള്ള ഒഴുക്ക് ഉച്ചമുള്ള ഉള്ളങ്കാല് വരെ വ്യാപരിക്കുന്ന ഒഴുക്കുണ്ടാകുവാൻ ജീവിതത്തിലെ തോൽവികളെ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞിട്ട് ജയത്തിലേക്ക് വരുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു വരും. ലോകത്തെ നോക്കിയിട്ട് രാത്രി അധികാരത്തോടെ വിളിച്ചു പറയാൻ തയ്യാറുണ്ട്. വിചാരിച്ച മാതിരി യേശു നിന്റെ മേൽ ജയമെടുത്തിരിക്കുന്നു, എന്നെ രക്ഷിച്ചിരിക്കുന്നു, യേശു എന്ന രക്തം കൊണ്ട് എന്നെ കഴിഞ്ഞിരിക്കുന്നു. ജയം എന്റെ അവകാശമാണ്. നിനക്ക് അവകാശം പറഞ്ഞ് നിൽക്കാൻ എന്റെ മേൽ അവകാശം ഇല്ല. നിന്റെ ചരക്ക് എന്റെ വീട്ടിൽ ഇല്ല. അത് പറയാൻ പറ്റണം. ചരക്ക് എന്നെ മാറിക്കണം. പിശാചിനെ വാങ്ങിച്ച് എന്നെ മാറിക്കണം. ജയമെടുക്കണം, മേലാ ജയമെടുക്കേണ്ടത്, അവനാ ജയമെടുക്കേണ്ടത്. ദുഷ്ടാത്മാവിനെ തോൽപ്പിക്കണം.
ഞാൻ പറയുന്ന ഭാഷ എല്ലാം തിരിയുമ്പോൾ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പറയുന്നതുകൊണ്ട് ഒത്തിരി തെളിക്കാൻ അന്ന് വെറും നാടൻ മലയാളം എപ്പോഴും ആക്കാൻ എന്നെ കൂടെ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ആത്മീയ നിങ്ങൾ കുറച്ചു പേർ കാര്യം മനസ്സിലാവുമല്ലോ. അത് ഞാൻ വിളിച്ചു പറയുന്നു, അവന്റെ മേൽ ജയമെടുക്കൂ. ഇന്ന് രാത്രി ജീവിതം തോൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളുടെ മേൽ ഇവളും എന്നോട് ജയമെടുത്തിട്ട് പോവാം. അത്രയേ ഉള്ളൂ. ഇതൊരാത്മയുദ്ധമാണ്. അങ്ങോട്ട് നോക്കിയാണ് ജയം. ദുഷ്ടാത്മ ലോകത്ത് നോക്കി, ആകാശത്തിലേക്ക് നോക്കി. അതാണ് അയാളെ ഓപ്പറേഷണൽ ലെവൽ. കാരണം അയാൾ ആസ്ഥാന എല്ലാ പീസും പാതാളത്തിലാണ്. പക്ഷെ എന്നാലും അയാളെ പ്രവർത്തന മണ്ഡലയും വേണ്ട. അങ്ങോട്ട് നോക്കിയിട്ട് നൃത്തം ഉറപ്പുവരുത്തി എന്ന് പറയാൻ വിശ്വാസമുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ പുസ്തകം പറയുന്നതാണ്. ബാക്കിയെല്ലാം എടുക്കാൻ എനിക്ക് നേരം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ജയമുണ്ട്, 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 ജയമുണ്ട്. രാത്രി ഒരു ജയത്തോടെ ഉള്ളത് പോവുക. ഒന്ന് എഴുന്നേൽക്കുമോ? ദയവായി എഴുന്നേൽക്കാൻ പറ്റുക. ആരോഗ്യം ഉള്ളവരെ എഴുന്നേറ്റിരുന്നാട്ടെ. പ്രായമുള്ളവരോ ക്ഷീണമുള്ളവരോ ആർക്കെങ്കിലും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാര്യം വിളിച്ചു പറയുന്നു. ദേശം ദൈവത്തിന്റെ മഹത്വം കാണാൻ നേരമായി. എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയത്തില്ലെങ്കിലും ആത്മാവിൽ അറിയുന്ന ആളുകൾ വിളിച്ചു പറയുന്നു. വ്യാപകമായി രാജ്യത്ത് വിളിച്ചു പറയുന്നു. വിളിച്ചു പറയുന്നു മാത്രമല്ല, അത് വിശ്വസിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. കേരളത്തിന്റെ മേൽ ഒരിക്കൽ കൂടെ ആത്മപകർച്ച വരണം. കേരളത്തിന്റെ മേൽ ഒരിക്കൽ കൂടെ ഉണർവ് വരണം. ചെറുപ്പം വികാരം ഇളകിയ പോലെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 24 മണിക്കൂറും ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു ജയം വന്ന് നിൽക്കണം. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ആന്ന് ആലോചിച്ചു നോക്ക്. മിക്ക പേർക്കും അതില്ല എന്നുള്ള സത്യം ഉള്ള കാര്യം തോന്നണം. ഇതിന് കുറുകൊന്നുമില്ല, ഇതിന് കൊച്ചു ഗുളിയോ ഒന്നുമില്ല. ഒരു ഗുളിയ വാങ്ങിച്ചത് ജയം എടുക്കാനുള്ള മാർഗമൊന്നും ഇല്ല. സ്തോത്ര സത്യം ദൈവത്തോട് പറയണം. കർത്താവേ, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ എന്ന സഹായി. ദൈവ ജനം പാപം വേണ്ടാന്ന് വെക്കണം. അവസാനത്തെ പാപത്തോടും വിട പറയണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ആ മേ സ്തോത്രം. തോൽവികൾ, സഭയിലെ പരാജയങ്ങൾ, വഴക്കുകൾ, ഭിന്നടകൾ, കുടുംബത്തിലെ തോൽവികൾ, എത്ര കുടുംബം പൊളിഞ്ഞു പോകുന്നു. ഇത് മുഴുവൻ അവസാനിക്കട്ടെ. ദേശത്തിന് വേണ്ടി ഇവിടെ ചില മധ്യസ്ഥന്മാരാണ് എന്ന് രാത്രി വിളിച്ചു പറയുമോ? ഈ ദേശത്തിന്റെ മേൽ ജയമുണ്ടാകണം. പിശാച് നീ നാട്ടി കറി അങ്ങനെ കടന്നാ വരണ്ട, നിന്റെ പ്രവൃത്തി നിർത്തിവെക്കാം. വിശ്വസിക്കാൻ മനസ്സുള്ളൊരു വിശ്വസിക്കും. എല്ലാവർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഈ രാത്രി വിളിച്ചു പറ പിശാച് നീ ദേശത്ത് നൃത്തം ചെയ്യുന്ന സുവിശേഷം പറഞ്ഞല്ലോ, അത് വിശ്വസിക്കൂ. ദൈവത്തിന്റെ ദാസന്മാരെ കാണൂ, ദൈവം നിങ്ങളെ രക്ഷിക്കും. വാസ്തവമായ ഒരു ജയത്തിന് ജീവത്തെ ശുദ്ധീകരിച്ചിട്ട് ആ ദുഷ്ടാത്മ ലോകത്തെ നോക്കി മേല അങ്ങനെ കീഴ്പ്പെടില്ല. യേശുവിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കും. പരിശുദ്ധാത്മാവിലാൻ എനിക്ക് ജയമുണ്ട് എന്ന് ഈ രാത്രി വിളിച്ചു പറഞ്ഞു ആ വിശ്വാസത്തിൽ നിൽക്കാൻ എത്ര ബലഹീനത ആകും. ഞാൻ വെറുതെ നിങ്ങളോട് പറയല്ല. സ്തോത്രം. വ്യക്തമായ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ജയമുണ്ട്. സ്തോത്രം. എന്ന ചരക്കുണ്ടെന്നാൽ നിൽക്കവിടെ എന്ന് വിളിച്ചു പറയുന്ന ഒരു ആത്മീയ അധികാരമുണ്ട്. ഇങ്ങനെ പ്രഖ്യാപന യുദ്ധത്തിന് ആ യുദ്ധത്തിൽ ചെയ്യുന്ന കാര്യം നിൽക്കവിടെ തൊടാൻ നിനക്ക് അവകാശമില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. കാരണം പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല, വരുത്തുകയില്ല. കണ്ണടയ്ക്കോ അല്പസമയം. ആദ്യം ബഹളം വേണ്ട, ആദ്യം ഒന്ന് ഏറ്റുപറയാൻ നോക്കാം, തോൽവികൾ സമ്മതിക്കാൻ നോക്കാം.
ഉള്ള പാപം എല്ലാം പറക്കി കളയാൻ സമയമെടുക്കും. വീട്ടിൽ വല്ലതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ രാത്രി ചെന്ന ഉടൻ ഊണ് കഴിക്കുന്നതിന് മുമ്പ് വാരി കളയേണ്ട വരികള. സ്തോത്രം സ്തോത്രം. കൊള്ളരാത്ത വീതിയോ സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു കളയാൻ, ഒത്ത ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു കളയാ. അകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കുറെ കാണാൻ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയാനൊക്കെ ഇഷ്ടമുള്ള സാധനം, അത് ഇപ്പഴേ വലിക്കണം. അത് വീട്ടിൽ വരുന്ന പരവഹിക്കണ്ട, ഇപ്പഴേ വലിക്കണം. വീട്ടിൽ ചെന്ന് വെച്ച് വലിക്കളയാണ് വലിക്കണം. വല്ലതുള്ള ഇഷ്ടക്കേട് പകലുകൾ അത് ഇപ്പഴേ ഇവിടെ വെച്ച് വലിക്കണം. ആളുകളില്ലെങ്കിൽ ചെന്നാ ഉടനെ അതിന് പരിഹാരം വരുത്താൻ നോക്ക്. പിശാചിന് എന്ത് അവകാശമുള്ളത് കയ്യിലിരിപ്പുണ്ടോ പോകറ്റിരിപ്പുണ്ടോ സകലം എടുത്ത് കളഞ്ഞു വെച്ച് ഇന്ന് രാത്രി അതിന് നേരെ തന്റെ ഇടത്തോടെ തിരിഞ്ഞു നിന്ന് രണ്ടു മൂന്നിന്റെ ചരക്ക് യേശുവിൻ നാമത്തിൽ ഞാൻ ജയമെടുക്കും. എന്റെ ശരീരത്തെ പിശാച് നിനക്ക് ബന്ധിപ്പിക്കാനുള്ളതല്ല, നിനക്ക് രോഗം കൊണ്ട് ബാധിക്കാനുള്ളതല്ല എന്റെ ശരീരം. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവത്തിൽ വസിക്കാനുള്ളതാണ്. വിട്ടുപോ, നിന്റെ ചരക്ക് കൊണ്ട് മാറിപ്പോ. എന്റെ ശരീരം നിനക്ക് കഴിക്കാനുള്ളതല്ല എന്ന് വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി ആത്മീയ അധികാരം ഇതിനകത്ത് ജനമെടുക്കുമോ? കണ്ണുകളത്തിൽ അല്പസമയം പ്രാർത്ഥിക്കുക. ആദ്യം നമ്മുടെ തെറ്റുകളും ഏറ്റുപറയുവാൻ, അശുദ്ധി ഏറ്റുപറയുവാൻ, ഒരു തീരുമാനമെടുക്കുവാൻ അല്പം ചില ഇതിനകത്ത് ജനം ഇതിനകത്ത് തയ്യാറാകുക. അത് കഴിഞ്ഞതിന് ശേഷം ധൈര്യമായി വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് രാത്രി ആ ദുഷ്ടാത്മലോകത്തോട് പറ, മേലാ നീ എന്നെ തോൽപ്പിക്കില്ല, നിന്റെ ചരക്ക് ഞാൻ സമ്മതിക്കില്ല. അമേൻ. എന്റെ വീട്ടിൽ നീ മാരാൻ സമ്മതിക്കില്ല. ഇതുവരെ നീ കളിച്ചു, ഇനി മാരാൻ നിന്നെ കളി സമ്മതിക്കില്ല. രാത്രി അതോട്ട് നോക്കി ആത്മാ, അത് ആത്മാവിൽ പറയണം, അത് പരിശുദ്ധാത്മാവിൽ പറയണം. രാത്രി അത് വിശ്വാസത്തോട് വിളിച്ചു പറയും. അതൊരു യുദ്ധമാണ്, ഗൗരവമായ യുദ്ധമാണ്, അത് ജയം തരുന്ന യുദ്ധമാണ്. രാത്രി അതിന്റെ അല്പസമയം എടുക്കും. സ്തോത്രം. രാത്രിയിലെ മധ്യസ്ഥന്മാരുണ്ടല്ലോ, അവരും രാത്രി ദേശത്തിന് വേണ്ടി ദേശത്തെ വ്യാപരിക്കുന്ന ഇരട്ടുന്ന ശക്തികളോട് പറ, നിങ്ങളല്ല ദേശത്തെ വരാൻ പോകുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ദേശത്തെ വരാൻ പോകും. എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആത്മശക്തിയുടെ വ്യാപാരം എന്റെ പേരുണ്ട്. ആ ആത്മശക്തിയാണ് ദേശത്തെ വരാൻ പോകുന്നത്. ഞാൻ ആത്മാവിനാൽ പറയുമോ, അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ വ്യാപാരം ദൈവജനത്തിൽ നിന്ന് പോകണം, ദൈവദാസന്മാരിൽ നിന്ന് പോകണം, ദൈവസഭകളിൽ നിന്ന് പോകണം. ജീവജലത്തിന് നദി അതിനകത്തല്ല പുറത്തോട്ട് ഒഴുകണം. അങ്ങനെ വ്യാപാരത്തിന് വേണ്ടി ചില മധ്യസ്ഥന്മാർ രാത്രി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്, ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ഹൃദയങ്ങളെ ആഗ്രഹിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്പസമയം ജയമെടുക്കൂ. യോഗം ഞാൻ നേരത്തെ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചതാണ്. നിങ്ങൾ ജയത്തിന്റെ അവസരത്തിന് വേണ്ടി ഞാൻ നേരത്തെ പ്രസംഗം നിർത്തിയത്. എവ്രിബഡി എവ്രിബഡി, രാത്രി തോൽവിയോട് നിങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല. ഒത്തിരി പെട്ടോട്ട് ജീവിക്കുന്നു, പക്ഷേ അതിന്റെ ആവശ്യമില്ല. രാത്രി ജയമുണ്ട്, 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 ജയമുണ്ട്. രാത്രി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദുഷ്ടാത്മനോട് പറയുവാൻ ദൈവം എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന് തന്നിട്ടുണ്ട്, നിയോഗം തന്നിട്ടുണ്ട്. ആ ജയിക്കും അനുഭവിച്ചേറ്റ് പറയുന്നതേ പിശാചിൽ നിന്ന് ചരക്ക് വിളിക്കാൻ പാടില്ല. രാത്രി ആ ജീവനത്തെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ചോളൂ. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. വൃദ്ധാത്മ ലോകത്തെ നോക്കി വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ, കേവല അന്വേഷണം പറയാൻ മാത്രമല്ല, വൃദ്ധാത്മ ലോകത്തെ നോക്കി ധൈര്യമായി വിളിച്ചു പറയാൻ തയ്യാറാകും. എന്റെ വീട്ടിൽ ചെയ്യുന്ന നീക്കി പ്രവർത്തി രാത്രി നിർത്തിവിശാലും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർത്തു കൊടുക്കുന്ന പ്രവൃത്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഞാൻ പറയുന്നു, മുക്തിവക്ക നേടാൻ ഇതിലൂടെ പറ്റില്ല. രാത്രി ആ ദുഷ്ടാത്മ ലോകത്തിനെ നോക്കി ജയമെടുക്കും, ജയമെടുക്കും. എല്ലാവരും അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ശുദ്ധീകരണം നടക്കുവാനാകട്ടെ. ആത്മാവിന്റെ വ്യാപാരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആ നിൽക്കുന്ന അവസരം തന്നെ നിങ്ങളുടെ ശരീരത്തിനെ വാഴുന്ന ആ ദുഷ്ട വ്യാപാരത്തോട് ഈ രാത്രി ഫല എന്നെ രോഗിയാക്കി ജന്മിപ്പിച്ച് ഞാൻ ഒന്നുകൂടി ആത്മീയത്തിൽ മുന്നേറുന്നു വിചാരിക്കുമ്പോ ഒന്നുകൂടി ബലഹീനമാക്കിയിരുന്ന ആത്മാവിൽ മാറുന്നു. നിങ്ങളുടെ രാത്രി അടുത്ത ലോകത്തോട് പറയണം,
അവിടെ നിന്ന് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യെസ് ജയത്തിന് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി സ്വീകരിച്ചുകൊണ്ടു.
ശരീരങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. രാത്രി പരീക്ഷകൾക്ക് ജയമുണ്ടാകട്ടെ. തോൽവികൾ